ആ എറേഴ്സ് കാണത്തില്ല. അതിലും നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അതെന്താണ് അങ്ങനെ ഒരു പ്രോസസ്, എങ്ങും കേൾക്കാത്തൊരു പ്രോസസ്സാണ്.
ചിലതിൽ ഒരുപാട് കിടന്ന് പണിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഒരു എപ്പിസോഡ് കംപ്ലീറ്റ് ഒരു സ്ക്രിപ്റ്റ് കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞിട്ട് അടുത്ത സ്ക്രിപ്റ്റിൽ ഇരിക്കത്തുള്ളൂ.
ഇത് ഷൈൻ ടോം ചാക്കോ അല്ലേ?
അന്ന് അഭിനയിച്ചത് എല്ലാം അവിടുത്തെ
നാട്ടുകാരാണ്.
വിഷ്ണു ഓടറാ
അടിപൊളി സാധനം.
ഫിലിം സിറ്റി ആണല്ലോ അമ്പലൂർ.
ഇപ്പോൾ കേരളത്തിൽ തരംഗമായിരിക്കുന്ന ഒരു വരനെ വധുവാണ് ഇപ്രാവശ്യം റോ ടോക്സിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്, നമ്മുടെ അമ്പലൂരിന്റെ സ്വന്തം സതീഷിനും രേവതിയും. ഹലോ, നമ്മുടെ ഉള്ള വെരി ടാലന്റഡ് ജിസ്മ ആൻഡ് വിമലാണ്. അപ്പോൾ വെൽക്കം ടു ദി ഷോ. അപ്പോൾ ജിസ്മ ആൻഡ് വിമൽ, ഈ ഒരു കംപ്ലീറ്റ് നമ്മുടെ ഈ ആദ്യം ജോലി പിന്നെ കല്യാണം എന്ന് പറയുന്ന ഈ ഒരു വെബ് സീരീസ് ഒരു ബ്രേക്ക് ത്രൂ ആയിരുന്നു നിങ്ങളുടെ ലൈഫിൽ അല്ലേ? ഈ ഇത്രയും വെബ് സീരീസ് ചെയ്യില്ല, ഇത്രയും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയത് ഈ ഒരു സീരീസിലൂടെയാണ്. അപ്പോൾ എങ്ങനെ നിങ്ങൾ കരിയർ സ്റ്റാർട്ട് ചെയ്തത്? ആസ് എ വിജയായിട്ടാണ് രണ്ടുപേരും.
ആക്ച്വലി കൊറോണ ഹിറ്റ് ചെയ്ത സമയത്താണ്, അതിനുമുമ്പ് പ്രേമത്തിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മലയാള സിനിമയില്.
ഞാൻ പരിചയപ്പെടുമ്പോ അന്ന് അസിസ്റ്റ് ചെയ്യുന്നു അല്ലേ, ആണ് അത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് ഒരു ദിവസം ഞാൻ കാണുന്നു ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലും ഒക്കെ ഭയങ്കര വൈറലായിട്ട് ഒരാള് കളറിംഗ് ഒക്കെ ചെയ്തോണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ നൈസായിട്ട് വിളിച്ച് ചെയ്തിന് നമ്മുടെ പ്രൊജക്ട് ഒക്കെ വരുമ്പോ ചെയ്തിരുന്നല്ലേ, പിന്നെന്താ അങ്ങനെ അങ്ങനെ
ഇത് വന്നിട്ടാണ് അവസാനം ഇതിലോട്ട് കണക്ട്
ആയത്.
എന്തുകൊണ്ട് യൂട്യൂബ്? അല്ലെങ്കിൽ എങ്ങനെ യൂട്യൂബിലോട്ട് എത്തി?
യൂട്യൂബിലോട്ട് എത്തിയത് ഞാൻ ആക്ച്വലി കൊറോണയുടെ ടൈമിൽ ആണ് സ്റ്റാർട്ട് ചെയ്ത ചാനല്. ആ സമയത്ത് ഞാനൊരു സ്കിൻ കെയർ വീഡിയോ ഇട്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് അരുൺ എന്ന് പറഞ്ഞിട്ട്, അരുൺ ദാമോദര സിനിമറ്റോഗ്രാഫറാണ്. അവനാണ് എന്നോട് പറഞ്ഞത് യൂട്യൂബ് തുടങ്ങി ജിസ്മ ഭയങ്കര സ്കോപ്പ് ഉണ്ട്, നിനക്ക് കിട്ടൂടെ, നിന്റെ ട്രാൻസ്ഫോർമേഷനൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വീഡിയോ ഇട്ടു. അത് കഴിഞ്ഞിട്ട് അത് എൻ്റെ മൊബൈലിൽ എങ്ങനെ ഷൂട്ട് ചെയ്തിട്ടേ എന്ന് എനിക്കറിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് മടിയായി, ചെയ്യാനൊന്നും കഴിയില്ല, കുറേ എഫേർട്ട് എടുക്കണം, ഒറ്റയ്ക്കെല്ലാം കൂടിയും ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ള ഷൂട്ട് ചെയ്യലും പരിപാടിയും. അങ്ങനെ ഞാനത് ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ ചാനൽ അവിടെ ഇങ്ങനെ കിടക്കണ്ടായിരുന്നു പൊടി പിടിച്ച്. അപ്പോഴാണ് വിമൽ ഇങ്ങനെ ഒരു ഒരു ദിവസം പറഞ്ഞു നമുക്ക് അത് ദേവദൂതനെ പോലെ, അപ്പോൾ നമുക്ക് യൂട്യൂബ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, സ്കിൻ കെയറും ഫിറ്റ്നസ് പോലത്തെ സംഗതികൾ ഇട്ട് തുടങ്ങാം, സ്കിൻ കെയർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്കിൻ കെയർ വീഡിയോസ് തന്നെ ആദ്യമേ കുറച്ച് സ്കിൻ കെയർ വീഡിയോസ് പിന്നെ ഹെൽത്ത് ഓറിയൻറ്റഡ് വീഡിയോസ് ഡയറ്റ് വീഡിയോസ് ഒക്കെ ആയിട്ട് ചെയ്തു തുടങ്ങി. പതിയെ വിമലും ജോയിൻ ചെയ്തു. പിന്നെ നമ്മൾ വർക്കൗട്ട് വീഡിയോസ് ചെയ്തു തുടങ്ങി. പിന്നെ ഒരു 90 days ചലഞ്ച് ചെയ്തു. അതിനിടയിൽ വെച്ചിട്ട് ഞാൻ എനിക്കൊരു ബ്രേക്ക് വന്നു. ഞാൻ എനിക്ക് ഫ്ലവേഴ്സിലൊരു പരിപാടി ചെയ്യാൻ വേണ്ടി പോകേണ്ടി വന്നപ്പോൾ ചെറിയൊരു ബ്രേക്ക് ചാനലിൽ വന്നു. അപ്പോഴും വിമൽ ചെയ്തുകൊണ്ടിരിക്കേണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വീണ്ടും റീജോയിൻ ചെയ്തിട്ടൊരു 90 days ഫാറ്റ് ലോസ് ചലഞ്ച് ചെയ്തു. 90 ദിവസം അടുപ്പിച്ച് വർക്കൗട്ട് ചെയ്യുന്ന പരിപാടി. അത് ആ സമയത്താണ് ആക്ച്വലി നമ്മുടെ ചാനലിൽ 1 lakh ഹിറ്റ് ചെയ്യുന്നത്. 90 days കഴിഞ്ഞ്
കഴിഞ്ഞു 1 year
ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെക്കാട്ടിലും കൂടുതൽ ഈ പറഞ്ഞ പോലെ വർക്കൗട്ട് ചലഞ്ച് വന്നപ്പം കുറേ പേര് നമ്മുടെ ലൈവായിട്ട് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു 90 days കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് 1 lakh സബ്സ്ക്രൈബേഴ്സ് ആയി. പിന്നെ ഞങ്ങളിങ്ങനെ ഞങ്ങളെ ആഗ്രഹമേ അഭിനയം നമ്മുടെ മൈൻഡിലുണ്ടായിരുന്ന പ്ലാനും അതായിരുന്നു, ലേറ്റർ എന്തായാലും ഇതിനകത്ത് ഫിക്ഷൻ ചെയ്യണം അങ്ങനെ. അപ്പം ഞങ്ങൾ ഒരു ഒരു ചെറിയൊരു സംഭവം വിമലിൻ്റെ മൈൻഡിലൊരു തോട്ട് ഉണ്ടായിരുന്നു, അതിനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഫോണിൽ ഷൂട്ട് ചെയ്തു. വിമലിൻ്റെ 1+ നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നത്. അതിൽ ഷൂട്ട് ചെയ്ത് വിമൽ തന്നെ എഡിറ്റ് ചെയ്യും, വിമൽ തന്നെ എഴുതും. എന്നിട്ട് അപ്പം ആ സമയത്ത് എനിക്ക് എഴുത്തിനെ കുറിച്ചൊന്നും വലിയ ധാരണയില്ല. അപ്പോഴും ഞാൻ ഈ ഡയലോഗ്സിലായിരുന്നു അപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് വിമൽ സെറ്റ് ചെയ്തു. അത് നമ്മൾ ഭയങ്കര സിമ്പിളാണ് ഞങ്ങൾ രണ്ടുപേരും തന്നെ ചെയ്യുന്നത്. പക്ഷെ അതാണ് ഞങ്ങളുടെ ചാനലിൽ ആദ്യമായിട്ട് 1 lakh ആദ്യത്തെ ഹൗ ടു ഇംപ്രസ് യുവർ ഗേൾ ഫ്രണ്ട് അതായിരുന്നു വീഡിയോ. അപ്പോൾ എന്താ കുഞ്ഞു കുഞ്ഞു എന്താ അതായത് ഒരു ഒരു കഥ പോലെയല്ല, ചെറിയ ചെറിയ സിറ്റുവേഷൻസ് മാത്രം കാണിച്ചുകൊണ്ടുള്ളൊരു സംഭവം. പക്ഷെ അത് കുറേ പേർക്ക് ഇഷ്ടമായി, അതിന് ഭയങ്കര റീച്ചായി. പക്ഷെ സ്റ്റിൽ ഞങ്ങൾ വീണ്ടും ഫിറ്റ്നസ് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഹൗ ടു ഇംപ്രസ് യുവർ ഗേൾ ഫ്രണ്ട് ഇറക്കി. പിന്നെ കൊറോണ റിലേറ്റഡ് ആയിട്ടൊരു കോ വാലന്റൈൻ എന്ന് പറഞ്ഞിട്ട് വാലന്റൈൻസ് ഡേക്ക് ഒരു സാധനം ഇറക്കി. പിന്നെ ഈറ്റ് കൊച്ചി ഈറ്റ് ഇറക്കി. ഇതൊക്കെ നമ്മുടെ 1+ ഷൂട്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കും പതിയെ 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 റൈറ്റിങ്ങിലൊക്കെ എന്നെയും അവൻ ഭയങ്കരമായിട്ട് എഴുതാനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി.
ഇതുപോലെ തന്നെ ഒരു അൺപ്ലാൻഡ് ആയിട്ടാ തുടങ്ങിയ യൂട്യൂബിലേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ചെയ്തത്ര റീച്ച് ആവുന്നൊക്കെ ഉള്ളത് അറിയില്ല. കാരണം നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളതും വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവരുടെ ഡെയിലി ലൈഫ് കാണിക്കുമ്പോൾ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഉള്ള ആൾക്കാർക്കാണ് യൂട്യൂബിൽ കുറച്ചുകൂടി റീച്ച് കിട്ടുക. നമ്മളുടെ ഡെയിലി ലൈഫ് ഭയങ്കര ബോറിംഗ് ആണ്, അതുകൊണ്ട് കാണിക്കാൻ മാത്രം ഒന്നുമില്ല. കാരണം ഫുൾ ടൈം ഒന്നെങ്കിൽ കാശില്ലാത്ത അവസ്ഥയെ കുറിച്ച് സംസാരിച്ചിരിക്കല്, അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടാൻ പോകുന്ന സിനിമയിലെ അതെ ചാൻസിനെ ചോദിച്ച് ചാൻസിനെ കുറിച്ച് ചിന്തിച്ചിരിക്കലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഫിറ്റ്നസിലൂടെ തുടങ്ങി, കാരണം അത് ഒട്ടും ചെലവില്ലാത്ത പരിപാടിയാണ്. ഒരു മൊബൈല് മതി, ഷൂട്ട് ചെയ്യുക, എഡിറ്റ് ചെയ്യുക. അന്നേ
അതൊരു കാര്യമാണ്, ഇവര് ചെയ്തതിൽ പലരുടെ ഒരു ഡൗട്ടാണ്, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി വലിയ ക്യാമറ സെറ്റപ്പ് ലൈറ്റ് എല്ലാം വേണമെന്നുള്ളത്. ഇവര് ജസ്റ്റ് ബേസിക് ഒരു ഫോൺ വെച്ചാണ് തുടങ്ങിയത്. അപ്പൊ തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആർക്കും തുടങ്ങാം. പിന്നെ ഞാനിപ്പോ ഇവരുടെ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇതിനകത്ത് ക്രിയേറ്റീവ് കംപ്ലീറ്റ് ഹാൻഡിൽ ചെയ്യുന്ന വിമലാണ്, ടെക്നിക്കൽ ഹാൻഡിൽ ചെയ്യുന്ന ജിസ്മയാണ്.
എനിക്ക്
ഇൻട്രസ്റ്റ് ബേസ്ഡ് കൂടുതലും ക്രിയേറ്റീവ് പാർട്സ് ഫുള്ള്
സ്ട്രോങ് പാർട്സ് ഉണ്ടല്ലോ ഓരോരുത്തർക്ക്. അപ്പൊ അതുപോലെ ഇപ്പോ ഞാൻ ട്രെയിൻഡ് ആണ്, കാരണം ഞാൻ ഒരു ഡയറക്ടർ അസിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു റൈറ്റിംഗിലും ഡയറക്ഷനിലൊക്കെ. അപ്പൊ ഞാൻ എന്റെ ബ്രെയിൻ ചിന്തിക്കുന്നത് കൂടുതലാവാത്തൊക്കെ ആയിരിക്കാം, പക്ഷേ ക്രിയേറ്റീവ് ഇൻപുട്ട് രണ്ടു ഭാഗത്തുനിന്നും ഉണ്ട്. ഇപ്പൊ ഒരു കഥയിട്ടിരിക്കുന്ന സമയത്ത് അത് ഡിസ്കസ് ചെയ്യുന്നത് രണ്ടുപേരാണ്, എഴുതുന്നത് രണ്ടുപേരാണ്, ആൻഡ് ഡയലോഗ്സ് കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യുന്നത് ജിസ്മയാണ്. കാരണം കുറച്ചുകൂടി മലയാളത്തിലെ ഡയലോഗ്സ് പരിപാടികൾ എങ്ങനെ കൗണ്ടറുകൾ, മുപ്പര് റിയൽ ലൈഫിൽ തന്നെ നല്ലതായിട്ട് കൗണ്ടർ അടിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇൻപുട്ട് രണ്ടുപേരുടെ ഉണ്ട്.
പക്ഷെ സ്ട്രോങ് പോയിന്റ് എനിക്ക് തോന്നുന്നു വിമലിന്റെ ക്രിയേറ്റീവ് സൈഡ് ആണെന്ന് തോന്നുന്നു. എന്താന്ന് വെച്ചാൽ ഞാൻ ഗ്രേഡിനിരിക്കുമ്പോഴും ജിസ്മ കറക്റ്റായിട്ട് പറയും, ഇവിടെ ഇച്ചിരി മാം കൂടി, ഇത് ഇച്ചിരി മാറ്റി, ഇത് ഇച്ചിരി മാറ്റി.
എനിക്ക് എനിക്ക് കളേഴ്സിന്റെ വലിയ പരിപാടി പെടുത്തില്ല. എനിക്കിപ്പോ ഒബ്വിയസ്ലി ഗേൾസിന് കുറച്ചും കൂടി ഇപ്പൊ ഒരു യെല്ലോ എന്ന് പറഞ്ഞൊരു 10 യെല്ലോ ഉണ്ടാവും, അവർക്ക് റെഡ് ഒരു 10 ഉണ്ടാവും, എനിക്ക് ഒരു യെല്ലോ ഒരു റെഡ് ഉള്ളൂ. അങ്ങനത്തെ ഡിഫറൻസസ് മേബി ഒബ്വിയസ്ലി ലേൺ ചെയ്യേണ്ട ഏരിയാസ് ഉണ്ടല്ലോ.
രസമുണ്ട് രണ്ടുപേരും ഓരോ രീതിയിലും, ലൈക് ഇപ്പൊ ഒരാൾക്ക് ഒരു കാര്യം സ്ട്രോങ് ആണ്, മറ്റേക്ക് മറ്റേ സ്ട്രോങ് ആവുമ്പോ മ്യൂച്വലി നിങ്ങൾ ഒരു ഹെൽപ്പിംഗ് സംഭവം ഉണ്ടല്ലോ,
അത്
ത്രൂ ഔട്ട് നിങ്ങളുടെ ഇതില് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ടീം വർക്ക്, അടുത്ത ക്വസ്റ്റ്യനിലൂടെ നമുക്ക് പോവാം. ടീം വർക്ക് എന്ന് പറയുമ്പോ ഇവരുടെ ഈ ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് ഈ 4 എപ്പിസോഡിൽ വന്ന് നിൽക്കുമ്പോഴും ഞാൻ ഫസ്റ്റ് 4 ഉണ്ടായിരുന്നോണ്ട് തന്നെ എനിക്ക് ആ ടീം ഗ്രോത്ത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ് നമ്മൾ തുടങ്ങിയത് ഒരു ചെറിയ ടീം വെച്ചായിരുന്നു, അവിടെ വലിയ ക്യാമറ ക്രൂ ഒന്നും ഇല്ലായിരുന്നു, 2-3 പേരും കണ്ടിട്ടുണ്ടായിരുന്നു.
രണ്ട് ക്യാമറമാൻ ഉണ്ടായിരുന്നു, പിന്നെ എല്ലാ നമ്മള് തന്നെ ലൈറ്റ് മാൻ, ഞാനും വിമല്, നമ്മൾ തന്നെ എല്ലാം ചെയ്യും, വിമല് ഡയറക്ട് ചെയ്യും, ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യും, എന്നിട്ട് വീണ്ടും ബാക്കി. അങ്ങനെ അങ്ങനെ ഫസ്റ്റ് എപ്പിസോഡ് അങ്ങനെ ഷൂട്ട് ചെയ്തത്. നമ്മളൊരു ആ സമയത്തേക്കും ആദ്യം ജോലി ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഒരു S7-3 ക്യാമറ ഉണ്ടായിരുന്നു, ഒരു 50mm ലെൻസ് ഉണ്ട്. നമ്മുടെ കൂടെ വന്ന ക്യാമറമാൻ വിഷ്ണുനന്ദന്റെ കയ്യിലും ഒരു S7-3 ഉണ്ട്. അപ്പൊ 2 S7-3, 50mm, പിന്നെ നമ്മൾ 2-3 ലെൻസുകള് എന്താ പറയാ, 90 എടുക്കും, 24-70 എടുക്കും, എന്നിട്ട് അത് വെച്ചിട്ട് 35 എടുക്കും.
നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് അബി എന്ന് പറഞ്ഞിട്ട്, പുള്ളി ടെക്നിക്കൽ കാര്യങ്ങളിൽ ഭയങ്കര സ്ട്രോങ് ആണ്, അഭിജിത്ത് കുറുപ്പ് എന്ന് പറയും, നമ്മൾ കുറുപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അവൻ ഏത് നേരം എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും, മൂപ്പര് ബാംഗ്ലൂർ വർക്ക് ചെയ്തോണ്ടിരിക്കും ആഴ്ചയിൽ, പക്ഷെ എന്ത് ഷൂട്ടുള്ളപ്പോൾ ഓടി വരും, എന്നിട്ട് അവന്റെ വണ്ടിക്കകത്ത് ഇങ്ങനെ കുറെ ലെൻസുകൾ, നിങ്ങൾക്ക് എന്താ
വേണ്ടത്? അപ്പൊ
പ്രോപ്പർലി ടീം വർക്ക് ആണ്. നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോ ഒരുപാട് ഫ്രണ്ട്സ് ഹെൽപ്പിനായിട്ട് വന്നിട്ടുണ്ട്, അവരെല്ലാം ഓടി വന്നിട്ട് എന്താ വേണ്ടത് എന്താ വേണ്ടേ. നമ്മൾ ആക്ച്വലി പറഞ്ഞ ആ ഒരു ഇതിൽ ഭയങ്കര ബ്ലെസ്ഡ് ആണ്, ഒരുപാട് സ്ഥലത്തു നിന്ന് ഹെൽപ്പ് ഉണ്ട്. അങ്ങനെ ചെയ്തു തുടങ്ങി. ആൻഡ് ഒബ്വിയസ്ലി ഇവിടെ എത്തി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഷൂട്ട് ചെയ്ത സ്ഥാനത്തിന് എന്തോരം കുറവുകൾ ഉണ്ടെന്നുള്ളത്.
എബിന്റെ അടുത്തേക്ക് വരുമ്പോഴാണ് ടെക്നിക്കലി ഉള്ള പ്രശ്നങ്ങൾ എറേഴ്സ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ഷൂട്ട് ചെയ്തേക്കും കൊണ്ടുവരും.
അത് എനിക്ക് ഏറ്റവും നല്ല കാര്യം തോന്നിയെന്ന് വെച്ചാൽ, ഈ നമ്മളിപ്പോ ഒരു തെറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കുറവുണ്ടെങ്കിൽ അത് പറയുമ്പോ പലർക്കും ഈഗോ അടിക്കാറുണ്ട്, പക്ഷെ ഇവർ രണ്ടുപേരും ഭയങ്കര അക്സെപ്റ്റിംഗ് ആണ്. അതിനിട്ട് ആ ഒരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത എപ്പിസോഡിൽ വരുമ്പോ ആ സംഭവങ്ങൾ കാണത്തില്ല, ആ എറേഴ്സ് കാണത്തില്ല. അതിലും നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അതിലും ആ എറേഴ്സ് മാറ്റി അതിനെ റെക്ടിഫൈ ചെയ്തുകൊണ്ട് അതിൽ ഒരു നെക്സ്റ്റ് ലെവൽ ക്വാളിറ്റിയാണ് നിങ്ങൾ ഡെലിവർ ചെയ്യുന്നത്. അത് നമുക്ക് ഫസ്റ്റ് എപ്പിസോഡും 4th നമ്മൾ കാണുമ്പോൾ അതിന്റെ ഒരു ക്വാളിറ്റി ചേഞ്ചും അതുപോലെ തന്നെ ആ ഒരു ടീം എഫേർട്ട് എനിക്ക് പേഴ്സണലി മനസ്സിലായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ത്രൂ ഔട്ട് ഞാൻ ഈ പ്രോസസ്സിൽ ഉണ്ടായതുകൊണ്ട് ഓരോ ടീം നിങ്ങൾ ആഡ് ഓൺ ചെയ്യുമ്പോഴും അതിന്റെ ഒരു ഡിഫറൻസ് ഇവിടെ ഞാൻ ഗ്രേഡ് ചെയ്യുമ്പോൾ ഒരു ഫുട്ടേജിൽ അറിയാനുണ്ടായിരുന്നു. ലാസ്റ്റ് എപ്പിസോഡിലൊക്കെ ഞാൻ ജസ്റ്റ് എടുത്ത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു, നമ്മുടെ ഷൈൻ ചേട്ടന്റെ പോർഷനൊക്കെ വന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ആദ്യം തന്നെ അത് ഗ്രേഡ് ചെയ്തൊക്കെ മാറ്റി വെച്ചായിരുന്നു,
കാരണം ഇപ്രാവശ്യം ഇപ്പൊ ആദ്യം ജോലി നമുക്ക് ഭയങ്കര ലേണിംഗ് ആവുക. സ്റ്റാർട്ടിങ് തൊട്ട് ഇപ്പൊ സമ്മർ വെക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് കയറുമ്പോൾ അതേ ടീമായിട്ട് കയറി എന്ന ആദ്യം ജോലി കഴിഞ്ഞിറങ്ങുമ്പോൾ നമ്മുടെ ടീം ഭയങ്കര ഡെവലപ്പ് ആയി. ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 15 ആൾക്കാരുണ്ട്. ഡയറക്ഷൻ ടീമിൽ ഒരു 4 പേരുണ്ട്, ക്യാമറ ടീമിൽ ഒരു 4 പേരുണ്ട്, ആൻഡ് ഇപ്രാവശ്യം ആസിഫ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ക്യാമറമാൻ നമുക്ക് ആഡ് ഓൺ ആയി. അതൊരു വലിയ ബ്ലെസ്സിംഗ് ആയിരുന്നു, കാരണം നമ്മുടെ ക്യാമറ ടീമിനെ മൊത്തത്തിൽ എനിക്ക് സെപ്പറേറ്റ് ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ആക്കണമായിരുന്നു. ആസിഫ് എക്സ്പീരിയൻസ്ഡ് ആണ്, പടങ്ങളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആസിഫ് വന്നപ്പോൾ ആ പരിപാടി മൊത്തത്തിൽ പുള്ളി
ആൻഡ്
ഒരു അസോസിയേറ്റ് ഡയറക്ടർ ശരത് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ ടീം മൊത്തത്തിൽ ടൈറ്റ് ആയി. സെയിം ടൈം അപ്പോ ഓരോ ഏരിയ ശ്രദ്ധിക്കാൻ ആൾക്കാരായപ്പോ നമ്മൾക്കും
കുറെ ബ്രീത്തിങ് സ്പേസ് ആണ്, നമുക്ക് റീവർക്ക് ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ ടൈം കിട്ടി. ലാസ്റ്റ് എപ്പിസോഡിൽ,
ഫസ്റ്റ് എപ്പിസോഡില് എ ടു സെഡ് കാര്യങ്ങൾ ഇവിടെ ഹാൻഡിൽ ചെയ്ത് എല്ലാം ഇവരുടെ തലയിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെതുക്കെ പെതുക്കെ ഓരോന്ന് ഇവർ ഡെലിഗേറ്റ് ചെയ്ത് തുടങ്ങി ഓരോരുത്തർക്കും, സ്പെഷ്യലി ആൾക്കാരെ നിർത്തിയപ്പോഴത്തേക്ക് അതിന്റെ ഒരു ക്വാളിറ്റി അറിയാനുണ്ട് കേട്ടോ. പക്ഷെ ഓഫ് കോഴ്സ് നിങ്ങളുടെ ആണ് പ്രോഡക്റ്റ്, പക്ഷെ പ്രോഡക്റ്റിൽ കുറച്ചുകൂടെ എഫേർട്ട് വന്നപ്പോഴത്തേക്ക് ആ സാധനം ഒരു സംഭവം ആയി.
അല്ല, എനിക്ക് തോന്നിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് ഞങ്ങൾ ഈ ക്യാമറ മൊബൈൽ വെച്ച് ഷൂട്ട് ചെയ്ത് ശീലിച്ചത് കാരണം നമ്മൾക്ക് വർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളതായിരുന്നു ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട്. കാരണം നമ്മുടെ മൈൻഡിലുള്ള അതേപോലത്തെ ഔട്ട്പുട്ട് മറ്റുള്ളവരുടെ ബ്രെയിനിലേക്ക് എങ്ങനെ കൊടുക്കും, അപ്പോൾ അതിനാണ് നമ്മൾ പ്രീ പ്രൊഡക്ഷൻ വെക്കുന്നുള്ളത്. ഇപ്രാവശ്യം 4th episode ആയപ്പോൾ തന്നെ പ്രീ പ്രൊഡക്ഷന് വേണ്ടി ഒരു 3 days ടോട്ടലി വെച്ചു. എല്ലാവർക്കും ഇൻക്ലൂഡിങ് ആർട്ട് ഡിപ്പാർട്ട്മെന്റ് എല്ലാവർക്കും കഥ പ്രോപ്പർലി നറേറ്റ് ചെയ്ത് കൊടുത്തു പല പ്രാവശ്യം. അങ്ങനെ ക്ലിയർ ഐഡിയ കൊടുത്തപ്പോൾ സ്റ്റാർട്ടഡ് വർക്കിംഗ്.
അത് സെയിം നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ് നോക്കുവാണെങ്കിൽ ഡ്യുവൽ ക്യാമറയിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അത് സെക്കൻഡിൽ നികത്തി. പിന്നെ വന്നപ്പോഴത്തേ ലൈറ്റിംഗ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാന്ന് തോന്നി, ലൈറ്റിംഗിലായി. 3rd, 4th വന്നപ്പോഴത്തേ സാധനം ക്ലാസ് ആയി അല്ലേ. അതെനിക്ക് പേഴ്സണലി ഇവരുടെ നിന്നുകൊണ്ട് തന്നെ ഒരു ആ ഒരു ടീം ബിൽഡ് ആയതിന്റെയും അതുപോലെ തന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയാനുള്ള ഇവരുടെ ടാലന്റിനെ ഇവർ ഫൈൻഡ് ഔട്ട് ചെയ്തുകൊണ്ട് വരുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. അമ്മിണിയമ്മ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അമ്മിണി ആ സ്മൃതി ചേച്ചി അല്ലെ,
സ്മൃതി
ചേച്ചി, അതുപോലെ തന്നെ നമ്മുടെ ശരൺ ചേട്ടൻ. ഓ, ശരൺ ചേട്ടനൊക്കെ പൊളിയാണ് അതിനകത്ത്. അപ്പൊ ഓരോ ടാലന്റിനെ നിങ്ങൾ പിക്ക് ചെയ്തുകൊണ്ട് വരുന്നത് അത് നിങ്ങൾ എങ്ങനെയാ അത് കറക്റ്റ് പ്രോപ്പർ ടാലന്റിനെ തന്നെ എടുത്ത് അവിടെ ഫിറ്റ് ഇൻ ചെയ്യുന്നത്? ഇപ്പോഴും അതൊക്കെ ഒരു അൺഫെമിലിയർ ഫേസസ് ആണ്.
നമുക്കത് ഭയങ്കര ഫെമിലിയർ ആണ്.
ഇപ്പൊ
ഞാൻ 2013 തൊട്ട് ഓഡിഷൻസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങിയതാണ്. അന്നോട്ടേ ഇപ്പൊ ഞാൻ പ്രേമത്തിലൊക്കെ വന്ന സമയത്ത് എനിക്ക് പരിചയമുള്ള കൂട്ടുകാരാണ് സമർത്ഥ, അതായത് വിനോദാംബലൂരായിട്ട് അഭിനയിക്കുന്ന. പിന്നെ ശരൺ എന്റെ ട്യൂട്ടറാണ്, ഞങ്ങളെയൊക്കെ പുള്ളി ആക്ടിങ് ട്രെയിനറാണ് പുള്ളി. അപ്പൊ അന്നേ അറിയാം. അപ്പൊ എല്ലാവരും ഇത് പറയുന്ന പോലെ ഒരു ബ്രേക്ക് അന്വേഷിച്ച് നടന്നിരുന്ന ആൾക്കാരാണ്. അപ്പോ അതെ, ഒരു 80 ലക്ഷം ആൾക്കാരിലേക്ക് എത്തിയ ഒരു ബ്രേക്ക് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റും.
ചെറിയ സംഭവമല്ല സീരിയസ്ലി. ആ നിങ്ങളുടെ ഓരോ വീഡിയോസ് ഇറങ്ങുമ്പോഴും അതൊരു 1 million, 2 million അടിക്കുമ്പോൾ ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം. അതാ ഫുൾ ടീമിൽ അറിയാൻ പറ്റുന്നുണ്ട്, ഓരോരുത്തരുടെയും സ്റ്റാറ്റസിലും ഓരോരുത്തരുടെ ഇതിലും ആ ഒരു നിങ്ങളുടെ ഒരു സക്സസ് ഫുൾ ടീമായിട്ട് അങ്ങ് ആഘോഷിക്കുകയാണ്. അത് ത്രൂ ഔട്ട് എനിക്ക് ഈ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്തു. അങ്ങനെ 1 million അടിച്ചല്ലേ?
ഇപ്പൊ 1.5 hours ആയി. അല്ല, ആക്ച്വലി 1 million അടിച്ചതിന് ശേഷം ചിന്തിക്കാനുള്ള ടൈമേ കിട്ടിയിട്ടില്ല. ഒരൊറ്റ പോക്ക സീരീസ് ആയിട്ട് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്ന കാരണം നമ്മളും നേരത്തെ എപ്പോഴും ഈ സബ്സ്ക്രൈബർ കൗണ്ട് നോക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോ അടുത്ത വീഡിയോയുടെ സ്ക്രിപ്റ്റ് എന്നുള്ള കാര്യത്തിലാണ്.
നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത സാധനം ഏറ്റവും ഭംഗിയിൽ എങ്ങനെ ചെയ്യാം, പിന്നെ അത് നോക്കുന്ന പരിപാടി ഭയങ്കര കുറവാ. ഇടയ്ക്കൊക്കെ
എപ്പോഴെങ്കിലും നമ്മളുടെ ഓഡിയൻസ് നമുക്കൊരു ടൈം തരുന്നുണ്ട്, അത് ഞങ്ങളുടെ ഭാഗ്യം. കാരണം ആദ്യം ജോലിക്ക് ഇത്രയും ആക്സെപ്റ്റൻസ് കിട്ടുമെന്ന് വിചാരിച്ചില്ല, അല്ലെങ്കിൽ ഞങ്ങളത് സ്റ്റാർട്ടിങ്ങിലെ 4 episodes എഴുതി വെച്ചിട്ട് തുടങ്ങിയാണ്. പക്ഷേ
അതെന്താണ് അങ്ങനെ ഒരു പ്രോസസ്, എങ്ങും കേൾക്കാത്തൊരു പ്രോസസ്സാണ്. ഒരു എപ്പിസോഡ് കംപ്ലീറ്റ് ഒരു സ്ക്രിപ്റ്റ് കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞിട്ട് അടുത്ത സ്ക്രിപ്റ്റിൽ ഇരിക്കത്തുള്ളൂ.
ചെയ്തിരുന്ന രീതി എങ്ങനെയായിരുന്നു? ഒരു 1/2 hour എപ്പിസോഡ് ഉണ്ടാക്കണമെങ്കിൽ ആക്ച്വലി ഞങ്ങൾക്ക് ഒരു ദിവസത്തെ റൈറ്റിംഗ് മതിയായിരുന്നു. അങ്ങനത്തെ ക്വാളിറ്റിയിലെ സാധനങ്ങൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. സമ്മർ വെക്കേഷനൊക്കെ ഭയങ്കര ഈസി ആയിട്ടുള്ള 1 lines ആണ് ഒരു ദിവസം. അതായത് സമ്മർ വെക്കേഷനിൽ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ദിവസം വീട്ടിൽ ഇറച്ചി മേടിക്കുന്നു, അന്ന് എന്ത് സംഭവിക്കും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സ്റ്റോറി ലൈനുമായിട്ടാണ് ആദ്യം ജോലി തുടങ്ങുന്നത്. പക്ഷെ ആക്ച്വലി അതിന്റെ ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായ ഞങ്ങളുടെ അനുഭവങ്ങളും കുറെ സാധനങ്ങളും കൂടെ അതിനകത്ത് വന്നപ്പോ അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറച്ചുകൂടി ബെറ്റർ ക്രാഫ്റ്റ്.
നമ്മള് കൊടുത്ത പോലെ ആൾക്കാർക്ക് കിട്ടിയത് അതിലും ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് പലരും പറയുമ്പോഴും കമന്റുകൾ വായിക്കുമ്പോഴും ആണ് അതിൽ നിന്ന് കണക്ട് ആയത്. പിന്നെ നമ്മൾ നമ്മുടെ മൈൻഡിലുള്ള സ്റ്റോറി നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വെച്ചിരുന്ന സ്റ്റോറി അല്ല ആക്ച്വലി, സത്യം പറഞ്ഞ ആദ്യ ജോലി എൻഡ് ചെയ്തപ്പോൾ ഉള്ള സ്റ്റോറി സത്യമായിട്ട് പറഞ്ഞ നമ്മൾ അതിൽ റീവർക്ക് ചെയ്തതാ. അത് അതിൽ ഒരുപാട് ഓഡിയൻസിന്റെ കമന്റുകൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മൈൻഡിലുണ്ടായിരുന്നത് പി എസ് സി, അതായത് നമ്മുടെ ടൈറ്റിൽ പോലെ തന്നെ ജോലിയും കല്യാണവും ആയിരുന്നു നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരുന്നത്. പക്ഷെ സ്റ്റോറി ഇങ്ങനെ പോകുമെന്ന് നമ്മൾ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല.
ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയകാല മലയാള സിനിമ, അതിന്റെ ഒരു ചെറിയൊരു നൊസ്റ്റാൾജിയ നിങ്ങൾ കൊണ്ടുവരാൻ മാക്സിമം എന്ത് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കുറെ പേർക്ക് കണക്ടിങ് ആയി. പിന്നെ അതിനകത്തൊരു ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ, അമ്മ എന്നെ വളർത്തിയത് എന്താ പറയുന്നത് കല്യാണത്തിന് മുന്നേ പറയോ,
അതായത് ജനിക്കുമ്പോ തൊട്ട് കല്യാണം കഴിപ്പിക്കുന്ന ഒരു അച്ഛൻ നോക്കും, അത് കഴിയുമ്പോ പിന്നെ കെട്ടിയോ നോക്കും, നേർച്ചയാണോ അമ്മ ജീവിച്ചു.
ഇത് ആക്ച്വലി അത്യാവശ്യം നല്ല വൈറലായ ഒരു സംഭവം, കുറെ ആൾക്കാർ കണക്ട് ആയിട്ട് കുറെ പേര് ഈ സംഭവം ഞാൻ ആദ്യം കണ്ടത്, എന്നിട്ടാണ് ഞാൻ കംപ്ലീറ്റ് നമ്മുടെ വെബ് സീരീസ് കണ്ടത്, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞൊരു സംഭവം. ഇതൊക്കെ എവിടെ നിന്ന് വിളിച്ചു വരുന്നു?
അല്ല, ഈ ഒരു കോൺസെപ്റ്റ് ഞാനിങ്ങനെ വിമനെടുത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി നമ്മൾ പറയേണ്ട കാര്യമാണ്, അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം, അല്ലെങ്കിൽ കോമൺ ആയിട്ട് കുറെ പേരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പം ഈ കഥയെ വെച്ച് നോക്കുമ്പോൾ അത് ഭയങ്കര റെലവൻ്റ് ആണെന്ന് തോന്നി. ആ കുട്ടിയുടെ ക്യാരക്ടറിനും അവളുടെ അമ്മയുടെ ക്യാരക്ടറിനും അങ്ങനെ ഒരു സംഭവം പറഞ്ഞാൽ അത് ഓഡിയൻസിന് കുറെ പേർക്കൊക്കെ കണക്ട് ആവുമായിരിക്കും എന്ന് തോന്നി. പിന്നെ അതിനെ എങ്ങനെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിലാക്കും എന്നുള്ളതായിരുന്നു അടുത്ത ചലഞ്ച്. പിന്നെ ഞങ്ങളിരുന്ന് ഡിസ്കസ് ചെയ്തു, കുറച്ച് സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ അതെങ്കിലും വായിൽ വന്നു. അപ്പൊ പിന്നെ അപ്പൊ തന്നെ എഴുതിയില്ലെങ്കിൽ മറന്നു
പോകും. അതുകൊണ്ട് വരുന്നത് തന്നെ വയ്ക്കാനും ശ്രമിക്കാറ്, കാരണം നമ്മൾ ചിലതിൽ ഒരുപാട് കിടന്ന് പണിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഷൈൻചേട്ടന്റെ പോർഷനിൽ തന്നെ ഡയലോഗ്സ് ഒക്കെ നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും റീവർക്ക് ചെയ്ത് കുറച്ചുകൂടി ബെറ്റർ ആക്കണം, കാരണം മൂപ്പര് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ബെസ്റ്റ് കൊടുക്കണം എന്നുള്ള സാധനം.
ഞാൻ 3 ദിവസം ആ ഡയലോഗിൽ റീവർക്ക് ചെയ്യാൻ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും എനിക്ക് ഒന്നും സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. വിമലെ ആദ്യം എഴുതി വെച്ച് തന്നെ പോവാം, കാരണം ചെലപ്പം ആ ഭംഗി വേറെ എന്ത് എഴുതിയാലും കിട്ടില്ല.
സോഷ്യലി റെലവന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ത്രൂ ഔട്ട് ഈ വെബ് സീരീസിൽ പലരും പറഞ്ഞു പോകുന്നുണ്ട്. വളരെ സട്ടിലായിട്ടാണെങ്കിലും അതിനകത്ത് കോമഡി കലർത്തി കുറെ എടുത്ത് പറഞ്ഞു പോകുന്നുണ്ട് കുറെ കാര്യങ്ങൾ. ആണുങ്ങൾക്ക് മാത്രമാണുള്ള മറ്റേ ജോലി ചെയ്തിട്ട് കല്യാണം, അവർക്കാണ് കൂടുതലും ജോലി എന്നുള്ള സാധനം, പെണ്ണുങ്ങൾക്ക് ജോലി എന്ന് പറയുന്നത് സെക്കൻഡറി ആണെന്നൊക്കെയുള്ള ഒരു സോഷ്യൽ സംഭവങ്ങളൊക്കെ നിങ്ങൾ ഭയങ്കര സട്ടിലായിട്ട് കോമഡിയിലൂടെ പറഞ്ഞു പോയിട്ടുണ്ട് പലയിടത്തും.
അല്ല, ഇതിൽ കാണിക്കാൻ ഉദ്ദേശിച്ചത് തന്നെ ബോയ്സിനും ഗേൾസിനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതായത് ഒന്ന് ഇപ്പൊ ആണുങ്ങൾക്കാണെങ്കിൽ ലൈഫിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ ചലഞ്ച് ഒരു ജോബ് അല്ലെങ്കിൽ അവരുടെ കരിയർ, എന്ത് ജോലി ചെയ്യുന്നു എത്ര രൂപ സമ്പാദിക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ്. അതേപോലെ പെൺകുട്ടികൾക്ക് ഇത്രയും എഡ്യൂക്കേഷനും നല്ല ജോലിയും ഉള്ള ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് പോലും കുറെ പേർക്ക് സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്ത് കല്യാണം കഴിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതേ ഉള്ളൂ. അത്രയും ആ രണ്ട് സിമ്പിൾ ടോപ്പിക്സാണ് ചർച്ച ചെയ്യുന്നത്.
സിമ്പിൾ കാര്യങ്ങൾ,
അതെ അതെ, കാരണം എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മാറ്റേഴ്സ് ആവുമ്പോ കുറെ ഡിസ്കസ് ചെയ്യാനുണ്ടോ.
പിന്നെ ഇവരുടെ കെമിസ്ട്രി ത്രൂ ഔട്ട് ഈ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ ഇവർ ഈ കെമിസ്ട്രിയാണ് നമ്മളെ പിടിച്ചിരുത്തുന്നത് സ്റ്റാർട്ട് ടു എൻഡ്. ജിസ്മയുടെ ക്യൂട്ട്നെസ്സും വിമലിന്റെ ആ ഒരു എന്താ തമാശയുണ്ട്, എന്നാൽ സീരിയസ് ആണ് ആ ഒരു നാച്ചുറൽ നാട്ടിൻപുറത്തെ ചെറുക്കൻ്റെ കംപ്ലീറ്റ് ഫീൽഡിലൂടെ ത്രൂഔട്ട് പോകുന്നതാണ് നമ്മളെ ആ വെബ് സീരീസിലൂടെ പിടിച്ചിരുത്തുന്നത് അല്ലേ. അപ്പോൾ അത് കംപ്ലീറ്റ്ലി എല്ലാവർക്കും ഭയങ്കര അക്സെപ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഞാനിപ്പോൾ വീട്ടിൽ പോയിട്ട് ഞാൻ ഫസ്റ്റ് എപ്പിസോഡ് ഇട്ടു, ഫോർത്ത് എപ്പിസോഡ് എങ്ങനെ എത്തിയത് ഞാൻ പോലും വീട്ടുകാരും ആ ഒരു ഇതിലങ്ങ് ആ ഒരു ഫ്ലോയിൽ കണ്ടങ്ങ് പോകും. ആ അത് നിങ്ങളുടെ ഒരു അഡ്വാൻറ്റേജ് ആണ്, ഒരു നിങ്ങളുടെ ഒരു ക്വാളിറ്റിയാണ്. ത്രൂ ഔട്ട് ആൾക്കാരങ്ങനെ ഇരുന്ന് കാണണമെന്നുണ്ടെങ്കിൽ ആ നിങ്ങളുടെ എഫേർട്ടും നിങ്ങളുടെ ഒരു ടാലന്റും ആണ് അവിടെ ത്രൂ ഔട്ട് അറിയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ ഷൈൻ ചേട്ടൻ എങ്ങനെ ഒപ്പിച്ചു?
കുറെ പേര് ചോദിച്ചത് ഷൈൻ ചേട്ടൻ നമ്മുടെ സുഹൃത്താണ് എല്ലാത്തിന്റെ മുകളിൽ. അതെ, കുറെ
വർഷങ്ങളായിട്ടുള്ള ഇപ്പൊ ജസ്മ മൂപ്പര് ചെയ്തിട്ടുള്ള ഒരു പടത്തില് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് മ്യൂച്വൽ ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ ഇപ്പോ ഫിലിമിലുള്ള ഇൻഡസ്ട്രിയിലുള്ള കുറച്ച് പേര് നമ്മുടെ വർക്ക്സ് കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവർ റിപ്ലൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്, സ്ഥിരമായിട്ട് കമന്റ് ചെയ്യുന്നുണ്ട്, ലൈക്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പൊ ശരണില്ല, രഘുസാർ വഴിയാ നമ്മൾ അറിയുന്ന ഷൈൻ ചേട്ടൻ എല്ലാ എപ്പിസോഡ്സും കാണുന്നുണ്ട്, ഇഷ്ടമാണ്. അപ്പോ നമ്മൾ ആന്റണി എന്നുള്ള കഥാപാത്രത്തിന് വേണ്ടി അപ്രോച്ച് ചെയ്ത് നോക്കിയാലോ എന്ന് ആലോചിച്ചു. കുറച്ചേ ഹോപ്പ് ഉണ്ടായിരുന്നല്ലോ ആക്ച്വലി, പക്ഷെ അത് നടന്നു.
ആരും പ്രതീക്ഷിച്ചില്ല
ഞങ്ങളെ സംബന്ധിച്ച് അത് ഭയങ്കര, കാരണം ഷൈൻ ചേട്ടന്റെ കരിയറിൽ ഇപ്പൊ ഷൈൻ ചേട്ടന് ഏറ്റവും ഹിറ്റ്സ് ചെയ്തോണ്ടിരിക്കുന്ന ടൈം. അപ്പോ നമ്മളൊരു സീരീസ് എന്നൊക്കെ പറഞ്ഞ് ചെല്ലുമ്പോ ഞങ്ങള് പക്ഷെ എന്നാലും നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം. അതുകൊണ്ട് ജസ്റ്റ് ലൈക്ക് കൈൻഡ് ഓഫ് എന്നിട്ട് ഇങ്ങനെ. പക്ഷെ അതിൻ്റെ ഇടം പക്ഷെ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്തു. ഞങ്ങൾ ഇന്നാ മെസ്സേജ് അയക്കുന്നെങ്കിൽ നാളെ ലൊക്കേഷനിലേക്ക് വന്നോളൂ, മീറ്റ് ചെയ്യാം, അങ്ങനെ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചെന്നു, ഞങ്ങൾ സംസാരിച്ചു. പക്ഷെ അതിൻ്റെ ഇടം നോക്കിയേ പറഞ്ഞു. പക്ഷെ അതിൻ്റെ ഇടം വന്നു, ചെയ്തു, എല്ലാം പെട്ടെന്നായിരുന്നു.
വിചാരിച്ച പോലത്തെ ചലഞ്ചസ് ഭാഗ്യത്തിന് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മള് കുറെ പ്രിപ്പയർ ചെയ്ത് ചെന്നത് ക്യാരക്ടറിനെ കുറിച്ച് സംസാരിക്കണം, അങ്ങനെ കുറെ ഡീറ്റെയിൽ പറയണം. ഷൈൻചേട്ടൻ ചെന്നപ്പോ ഷൈൻചേട്ടൻ ഓൾറെഡി 3 എപ്പിസോഡും കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ക്യാരക്ടറിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയത് ഷൈൻചേട്ടൻ ആ സീൻ മറ്റേ സീൻ അങ്ങനെ പറയാൻ തുടങ്ങി. അപ്പോഴെനിക്ക് മനസ്സിലായി മൂപ്പരെല്ലാം
കണ്ടിട്ടുണ്ടെന്നുള്ളത്.
അങ്ങനെ പിന്നെ പുള്ളി ചോദിച്ചത് ഇത്രേ ഉള്ളൂ, മൂപ്പര് ഇപ്പോ രാവിലെ 8 മണി തൊട്ട് രാത്രി വരെ 1-2 ഫിലിംസ് ചെയ്തോണ്ടിരിക്കാം ഒരു കോൾ ഷീറ്റില്. അപ്പോ ആകെ ചോദിച്ച ചോദ്യം എന്താ, രാവിലെ 6 മണിക്ക് തുടങ്ങിയിട്ട് തന്നെ ഒരു 7 ആകുമ്പോ സെറ്റ് ചെയ്യിക്കൊണ്ട് തിരിച്ചുവിടാൻ പറ്റുമോ, പിന്നെ രാത്രി കുറച്ചു നേരം തരാം, അങ്ങനെ കുറച്ച് സമയം തന്ന വെളുപ്പിനും രാത്രിയും തന്നിട്ടുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. എന്റെ മൈൻഡിൽ ഒരു ഫുൾ ഡേ ഷൈൻചേട്ടനെ കിട്ടണം എന്നുള്ളതായിരുന്നു, അത് അതിമോഹമായിരുന്നു. പക്ഷെ നമ്മള് ഒരു ദിവസം രാത്രി ഷൈൻചേട്ടൻ വന്നു, ഒരു 10:30 നൈറ്റ് ഒരു 3-4 മണി വരെ ഷൂട്ട് പോയി. മൂപ്പര് പോയി കിടന്നുറങ്ങി, 5:30 വീണ്ടും പുള്ളിയെ പിക്ക് ചെയ്ത് അടുത്ത ഷൂട്ട് കഴിഞ്ഞ് മൂപ്പരെ നമ്മള് 8 മണി ആയപ്പോ പുള്ളിയുടെ ഇപ്പൊ വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന സെറ്റിലേക്ക് വിട്ടു.
എങ്ങനെയുണ്ടായിരുന്നു പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്തപ്പോൾ? കുറച്ചുകൂടെ നിങ്ങൾ പ്രൊഫഷണൽ ആയിരിക്കും അത് അറ്റംപ്റ്റ് ചെയ്ത്. അപ്പോൾ അതിന്റെ വർക്ക് ഫ്ലോയും നിങ്ങൾ സാധാരണ ചെയ്യുന്നതിന്റെ വർക്ക് ഫ്ലോയിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അവിടെ ഒരു ലേണിംഗ് കർവ് ഉണ്ടായിട്ടുണ്ടോ?
ആദ്യമേ നമ്മള് ഈ പറഞ്ഞ പോലെ ആദ്യം ജോലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞു ക്രൂ ആയിരുന്നു. ആ ക്രൂ വെച്ച് ഷൈൻചേട്ടനെ നമുക്ക് എന്തായാലും ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പാടായിരിക്കും, പിള്ളേരൊക്കെ ചിലപ്പോൾ പേടിച്ചെന്നാല്. അപ്പം പക്ഷേ ഇത്തവണത്തെ ഈ പറഞ്ഞ പോലെ 15 പേരുടെ ബിഗ് ക്രൂ ആയിരുന്നു. നമ്മുടെ ക്യാമറമാനും ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി നന്നായിട്ട് ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് പിന്നെ അസോസിയേറ്റ് ഉണ്ട്. ഞങ്ങൾക്ക് എനിക്ക് ആക്ച്വലി ഞാൻ ഭയങ്കര പേടിയുള്ള ആളാണ്. എനിക്കാണ് ഷൈൻചേട്ടൻ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഫസ്റ്റ് ഷോട്ട് വെക്കുമ്പോഴേ എനിക്ക് പേടിയായിട്ട് ഞാൻ ബാക്കിലേക്ക് മാറിയിക്കുമായിരുന്നു. ഈശ്വര ശരിയായ മതിയായിരുന്നു, പുള്ളിയെ പെട്ടെന്ന് വിടണം, അതാണ് നമ്മുടെ മൈൻഡിൽ ആദ്യമേ ഉണ്ടായിരുന്നത്. അതുമല്ല വിമലിനാണെങ്കിൽ അത് വിചാരിച്ച പോലെ തന്നെ കിട്ടുകയും ചെയ്യണം. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേർ ഓടി ചാടി എല്ലാം സെറ്റ് ചെയ്ത് ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് അവരൊരു 5-6 തവണ ക്യാമറമാന് പ്രാക്ടീസ് ചെയ്ത് കൊടുത്തു. നമ്മൾ വരുമ്പോൾ ഇവിടെ വെൽ സെറ്റായിരുന്നു. വിമൽ തലേദിവസം തന്നെ പോയി ലൊക്കേഷൻ കണ്ട് എല്ലാം സംസാരിച്ച് സെറ്റ് ചെയ്ത് വെച്ചു. എനിക്കാകേണ്ടായിരുന്നു പണി ഷൈൻചേട്ടൻ ഇട്ടോടെ വരിക. ഷൈൻചേട്ടൻ വന്ന് ഞാൻ നോക്കുമ്പം ഷൈൻചേട്ടൻ വന്ന് തന്നെ വിമൽ ബാക്കിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന സംഭവം ഷൈൻചേട്ടൻ ഒറ്റ ടേക്കിൽ ചെയ്തിട്ട് ആ ഫ്രെയിമിൽ നിന്ന് ഷൈൻചേട്ടൻ ഔട്ട് പോകത്തില്ലേ, അങ്ങനെ ഷൈൻചേട്ടൻ ചെയ്ത് തീർന്നു. ആക്ച്വലി ഒറ്റ ടേക്കിൽ
പാർട്ടി പോപ്പർ പൊട്ടിക്കുന്നത് അതൊരു ഒറിജിനൽ കല്യാണം
വീട്ടിലാ.
അത് ഇപ്പൊ നമ്മൾ ആസിഫിനോട് സംസാരിച്ചു, നമ്മുടെ ക്യാമറ വേണം. അപ്പൊ ആസിഫ് പറഞ്ഞു ബ്രോ ഷൈൻചേട്ടനാണ് വരുന്നത്, നമുക്ക് ശരിക്ക് ചെയ്യണം, നല്ല റിയൽ ഫീൽ ഉണ്ടാവണം. അപ്പൊ അന്ന് അതിനുവേണ്ടി എക്സ്ട്രാ ലൈറ്റ്സ് ഒക്കെ നമ്മള് ഓർഡർ ചെയ്ത് അതൊക്കെ കൊണ്ടുവന്ന് ആൻഡ് ഒരു 10:30 ഒക്കെ ആകുമ്പോൾ ഷൈൻചേട്ടൻ വരുന്നുള്ള അറിഞ്ഞു. നമ്മളൊരു 8 മണിയാകുമ്പോ തന്നെ കല്യാണം പിറ്റേ ദിവസമാണ്, ആ തലേ ദിവസമാണ് ആ വീട്ടിൽ ചെല്ലുന്നത്. ഫുൾ ഗാനമേള പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആകെ കിളി പോയി, എങ്ങനെ ഇതിന്റെ ഇടയിലേക്ക് ഷൈൻചേട്ടനെ കൊണ്ടുവന്ന് ഇറക്കും? ആ പ്രദേശം പ്രത്യേകിച്ച് പാമ്പലൂർ പോലത്തെ സ്ഥലത്തൊക്കെ ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ അയൽവാസികളും അവിടെ ആ ഏരിയയിലുള്ള ആൾക്കാരൊക്കെ കൂടും, എന്നിട്ട് അവരെ നന്നായിട്ട് ആഘോഷിച്ച് എല്ലാവരും അതിൽ പങ്കെടുത്ത ശേഷമേ പോവുള്ളൂ. അപ്പൊ ഒരു 8:30 പക്ഷെ എന്തപ്പോ ജനക്കൂട്ടമാണ്, നമ്മളൊരു 10 പേരുള്ളൂ. നമ്മൾ ഷൈൻചേട്ടനെ കൊണ്ടുവന്ന് മാനേജ് ചെയ്ത ആൾക്കാർ ശല്യപ്പെടുത്താതെ തിരിച്ചു കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്നുള്ളതായിരുന്നു ചലഞ്ച്. പക്ഷെ നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് ഷൈൻചേട്ടൻ ഒരു 10:30 വന്നു. ആദ്യം ഞങ്ങളെല്ലാം സെറ്റ് ചെയ്ത് പിന്നെ ഞാനും അസോസിയേറ്റ് ഡയറക്ടർ ഒക്കെ നിന്ന് നമ്മൾ ലൈറ്റപ്പ് ഒക്കെ സെറ്റ് ചെയ്ത് ഷോട്ട് എങ്ങനെയാണെന്നൊക്കെ ഫുൾ പ്ലാൻ ചെയ്ത് ഷൈൻചേട്ടൻ വന്നിറങ്ങി, നേരെ വന്ന് നിന്നു. നിന്ന സമയത്താണ് കല്യാണ വീട്ടിലെ കുറച്ചുപേര് കാണുന്നത് ഷൈൻചേട്ടൻ ആണെന്നുള്ളത്. ഇപ്പൊ അത്രയും നേരം വരെ ആക്ച്വലി വണ്ടിയിലിരുന്ന് ഉറങ്ങുമായിരുന്നു, കാരണം എനിക്ക് നല്ല ടയർഡായിട്ടാണ് വന്നത്. ഡബിങ്ങും കുറെ കാര്യം ഉണ്ടായിരുന്നു. മൂപ്പര് എണീറ്റ് വഴി ആക്റ്റീവാണ്, നമ്മള് പറഞ്ഞു കൊടുത്തു, ചെയ്തു, കഴിഞ്ഞു.
ഞങ്ങളിത് ഏറ്റവും വലിയ കാര്യം വെച്ചാൽ കല്യാണ വീട്ടിൽ ഞങ്ങള് പറഞ്ഞില്ല ഷൈൻടോം ചാക്കോ വരുന്നുണ്ടോ എന്ന് ഷൂട്ട് ചെയ്തോ, ഞങ്ങളൊക്കെ ഷൂട്ട് ചെയ്തോട്ടെ എന്ന്
വെച്ചിട്ടാണ് ഞങ്ങൾ ചെന്നത്.
ചിലപ്പം അവര്
മിക്കവാറും ആ വീട്ടിലെ കല്യാണ പെണ്ണ് പോലും അറിഞ്ഞിട്ടില്ല.
ഏറ്റവും രസം വെച്ചാ ഇതാണ് ഷൈൻചേട്ടനുള്ള കാര്യം, എന്നെ പോലും അറിയിച്ചില്ല. അവസാന ഫുട്ടേജ് വന്ന് ആ പോർഷൻ എത്തിയപ്പോഴും ഇതാണ് ആരോ ഉണ്ടെന്ന് മാത്രം പറഞ്ഞു. പക്ഷെ എനിക്ക് ഫുട്ടേജ് കിട്ടി ഏതാണ്ട് ഫസ്റ്റ് റീല് കഴിഞ്ഞിട്ടല്ലേ ഷൈൻചേട്ടൻ വരുന്നത്,
അപ്പോഴാണ്
ഞാനും കാണുന്നത്. ഞാൻ ഇവര് എങ്ങനെ ഒപ്പിച്ചെടുത്ത് ഒരു സാധനമായിരുന്നു. എന്തായാലും അടിപൊളിയാണ് ഷൈൻചേട്ടന്റെ പോർഷൻ വന്നപ്പോഴത്തേക്ക് ആ നമ്മുടെ ക്വാളിറ്റി അടുത്ത ലെവലിലോട്ട് പോയി. അത് സ്റ്റാൻഡേർഡ് തന്നെ വേറെ ലെവലിലോട്ട് എത്തി. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ള അമ്പല്ലൂർ എങ്ങനെ ഒപ്പിച്ചെടുത്തു. അത് നല്ല ത്രൂ ഔട്ട് നമ്മുടെ വെബ് സീരീസിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ആമ്പല്ലൂരിനൊരു പ്രത്യേക കളർ ടോൺ ഉണ്ട്, ഒരു ഡാർക്ക് ഗ്രീൻ. അതാണ് നമ്മൾ ത്രൂ ഔട്ട് വെബ് സീരീസിൽ പിടിച്ചേക്കുന്നത്, ഡാർക്ക് ഗ്രീൻ ഒരു ബ്ലൂയിഷ് ടിൻ്റ് വെച്ചിട്ടാണ് ത്രൂ ഔട്ട് നമ്മുടെ വെബ് സീരീസിൽ പിടിച്ചേക്കുന്നത്. ആ ഒരു നാടൻ തനിമയും പിന്നെ നാട്ടുകാരും എല്ലാം അതിനൊരു കോംപ്ലിമെന്റ് ചെയ്തുകൊണ്ടാണ് പോയേക്കുന്നത്. അപ്പൊ എങ്ങനെ ആമ്പല്ലൂരിലോട്ട് എത്തി, എന്താണ് എന്റെ ഒരു അതിന്റെ പുറകിലെ സംഭവം?
എന്റെ ചിറ്റ ആമ്പല്ലൂരാണ് താമസിക്കുന്നത്. അപ്പൊ ചിറ്റയുടെയും കൊച്ചിന്റെയും വീടാണ്. അപ്പൊ ഞാൻ ഇതിനുമുമ്പ് ഒരുപാട് വർഷം പോയിട്ടുണ്ട്, പക്ഷെ ഈ ഒരു കഥ അവിടെ അത്ര നന്നായിട്ട് പ്ലേസ് ചെയ്യുന്ന അറിയില്ലായിരുന്നു. അപ്പൊ ഒരു ദിവസം വീട്ടിൽ വന്ന സമയത്ത് ഞാൻ നെക്സ്റ്റ് കഥ എങ്ങനെയാണെന്ന് പറഞ്ഞപ്പോ കൊച്ചച്ഛനാ പറയുന്നത്. കൊച്ചച്ഛൻ അതിൽ അഭിനയിച്ചിട്ടുണ്ട്, നമ്മുടെ ഫ്രാങ്കോ ചേട്ടന്റെ കഥാപാത്രത്തെ അമ്മിണിയമ്മ വന്നിട്ട് ആട്ടി വിടൂലേ അവസാനം. കൊച്ചനെ വിളിച്ചോണ്ട് വന്ന കൊച്ചനാ, കൊച്ചൻ അവിടെ ഇത്തിരി നാടകവും പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. അല്ല, ഓണറെ വിളിച്ചോണ്ട് വന്നില്ല ഒരു മൂന്നര. അതെ, തുടക്കത്തിലെ കടയില ഫസ്റ്റ് എപ്പിസോഡില്. അപ്പോ പുള്ളി അപ്പൊ തന്നെ എടുത്തു പറഞ്ഞു നമ്മളുടെ അവിടെ നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും, നല്ല സ്ഥലം. അപ്പോൾ നമ്മളിവിടെ നിന്ന് പോയിട്ട് കുറച്ച് ലൊക്കേഷൻസ് ഒക്കെ കണ്ടു. ലൊക്കേഷൻസ് ഒക്കെ കണ്ടപ്പോൾ അടിപൊളി ഫ്രെയിംസ് ഒക്കെ വെച്ചാൽ തന്നെ ഭയങ്കര നാച്ചുറലാണ്. അവിടെ ഉള്ള ആൾക്കാർ നടക്കുന്ന ആക്ച്വലി സതീശൻ നടക്കുന്ന പോലെ തന്നെയാണ്. അങ്ങനെ ഒരു കാവ്യമുണ്ടും സാധാ ഷർട്ടും മറ്റേ നമ്മുടെ അമ്പൂരിയുടെ ഹെയർ കട്ടൊക്കെ ഇട്ട് ഭയങ്കര അങ്ങനെ താടിയൊന്നും ഉണ്ടാവില്ല, എല്ലാവർക്കും ക്ലീൻ ഷേവ് ചെയ്ത് അങ്ങനത്തെ ഒരു രീതിയിലാണ് നടക്കുന്നത് തന്നെ. ഭയങ്കര ശാന്ത സ്വഭാവമുള്ള ആൾക്കാരാണ് അമ്പലം കാവ് പരിപാടി കാര്യങ്ങളൊക്കെയാണ്. അപ്പോ അവിടെ ഷൂട്ട് ചെയ്യാൻ പോയത് ഇങ്ങനെയായിരുന്നു. പിന്നെ നമ്മള് പോയി തുടങ്ങിയപ്പോഴാണ് എവിടെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഭയങ്കര ആക്സെപ്റ്റൻസ് ആണ്. ഇപ്പൊ ഒരു കടയിൽ ചെന്നിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യണം എന്ന്
പറഞ്ഞിട്ടുണ്ടല്ലോ അമ്പല്ലൂർ
അങ്ങനെ മാറി പറഞ്ഞു.
അത് ത്രൂഔട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുവിടത്തും. രണ്ടാമത്തെ എപ്പിസോഡിലാണെന്ന് കൊറേ നാട്ടുകാര് ചേർന്നൊരു സംഭവം ഇല്ല. അതൊക്കെയാന്ന് വെച്ചാൽ അത്രയും ഓഡിയൻസിന് അത്രയും ആൾക്കാർ ഇവര് ഒറ്റയ്ക്ക് അന്ന് വേറെ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് ഇല്ലല്ലോ. അപ്പോ ഇവര് രണ്ടുപേരും വേണം അവർ ഇത്രയും ആൾക്കാരെ ഹാൻഡിൽ ചെയ്യാൻ. ഒരു ഷൂട്ടില് ഇത്രയും വരെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ എത്ര പേര് പുറകെ
നടക്കും. എന്റെ ക്ലൈമാക്സ് ആയിരുന്നു ആക്ച്വലി ഏറ്റവും ടഫ്. അന്ന് ഈ പറയുന്ന പോലെ ആൾക്കാരും കുറവ്, ആൻഡ് അന്ന് അഭിനയിച്ചത് ആരും ആർട്ടിസ്റ്റുകളല്ല, അന്ന് അഭിനയിച്ചത് എല്ലാം അവിടുത്തെ
നാട്ടുകാരാണ്.
അതൊരു 4 മണിക്കാണ് ഷോട്ട് തുടങ്ങുന്നത്, 6 മണിയാകുമ്പോ ലൈറ്റ് പോവുകയും ചെയ്യും. സതീഷിനെ അടിക്കുകയും നാട്ടുകാർ കൂടി അവസാനം സതീഷിനെ പൊക്കി കൊണ്ടുപോകുന്ന സെക്കൻഡ് എപ്പിസോഡിന്റെ ക്ലൈമാക്സ്. അപ്പൊ ഒരു 4 മണിയാകുമ്പോഴത്തേക്കും ബാക്കി ഷോട്ട്സ് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതുല്ലേ വിഷ്ണു ഓടറാ പോയി ആരെങ്കിലും ഒക്കെ ഈ പ്രദേശത്തുണ്ട് അവരെയൊക്കെ വിളിച്ചോണ്ട് പോവാ. ആക്ച്വലി അപ്പൊ എല്ലാവരും വന്നു. നേരെ ഓപ്പോസിറ്റ് ഒരു ട്യൂഷൻ ക്ലാസ്സും, അവിടത്തെയും ആൾക്കാർ പറമ്പിൽ കളിച്ചോണ്ടിരുന്ന പിള്ളേർ എല്ലാവരും വന്നു. പെട്ടെന്ന് പറഞ്ഞെടുത്തിട്ട് എടാ നീ എന്റെ പുറകേക്ക് താനോട് ചേട്ടന്റെ ഈ ഡയലോഗ് ചേട്ടൻ അത് ഇത് എന്നൊക്കെ ജസ്റ്റ് പറഞ്ഞു കൊടുത്തിട്ട് നമ്മള് എടാ ക്യാമറ വെച്ചോ അടിച്ചോ ഷൂട്ട്. ആക്ച്വലി അതിലൊരു ഷോട്ടിൽ നമ്മുടെ ക്യാമറ മാനും
കിട്ടിയിട്ടുണ്ട്.
പക്ഷെ അത് ഭയങ്കര എക്സോസ്റ്റിംഗ് പ്രോസസ്സാ, ലൈക് ചെയ്തപ്പോ അങ്ങ് ചെയ്ത് പോവും. പിന്നീട് ആലോചിക്കുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലും ഒക്കെ തെറ്റെവിടെയെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ
പിന്നെ അത് റീടേക്ക് എന്ന് പറയുന്നത് വേറെ കണ്ടിന്യൂറ്റി ഒക്കെ പിടിക്കാൻ
പാടാണ്. എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും ആൾക്കാരുള്ളത് നല്ലത്. അറ്റ്ലീസ്റ്റ് ഒരു 4 പേര് ഡയറക്ഷൻ ടീമിൽ ഉണ്ടെങ്കിലും
നമ്മുടെ ഈ എപ്പിസോഡ് ഓൾറെഡി 20-25 മിനിറ്റ് അടുത്തായി. ഇനി നമ്മൾ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ഈ എപ്പിസോഡ് നമുക്ക് ഇവിടെ നിർത്താം. കുറേ കാര്യങ്ങൾ ഇവരുടെ നിന്ന് ചോദിച്ചറിയാനുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ അറിയാം. അപ്പോൾ ജിസ്മാൻ വിമൽ, താങ്ക്സ് ഫോർ ജോയിനിങ്.